Hello everyone, this is me Alan Joe Sando from Reality Musecode Plus. എല്ലാവർക്കും റിയാലിറ്റി മ്യൂസ്കോഡ് പ്ലസിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിങ്ങനെ ആലോചിച്ചു, ഇന്ന് എന്ത് വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുമെന്ന്. നമുക്കറിയാം, നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ മൂന്നാമത്തെ സെഷനിൽ എങ്ങനെ ടെക്നോളജി ഉപയോഗിച്ച് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ. അതിൽ നിന്നുള്ള ഒരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതായത്, എന്തുകൊണ്ട് മ്യൂസിക് ടെക്നോളജിയുമായി ഇത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു. പഴയകാല സംഗീതം, അതൊരു പ്രത്യേക ഫീലാണ്. കാരണം പഴയകാല സംഗീതജ്ഞർ സംഗീതത്തിൽ ആഴപ്പെട്ടവരാണ്, ടെക്നോളജിയിൽ ആഴപ്പെട്ടവരല്ല. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ടെക്നോളജിയെ അറിയുന്ന ആൾക്കാരുണ്ടാകും. ഇന്നത്തെ കാലത്ത് ഒരു മ്യൂസീഷ്യൻ ഉണ്ടെങ്കിൽ ആ മ്യൂസീഷ്യൻ ടെക്നോളജിയെക്കുറിച്ച് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇന്ന് വളർന്നു വരുന്ന മ്യൂസീഷ്യൻസ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസ് ആണ്. ഇന്ന് മ്യൂസിക്കുകൾ കമ്പോസ് ചെയ്യുന്നത് ടെക്നോളജി ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ ടെക്നോളജി ഇല്ലെങ്കിൽ മ്യൂസിക് ഇല്ല. ഇന്നത്തെ കാലത്തിട്ടോ പ്രസൻറ്റ് ടെക്നോളജി ഇല്ലെങ്കിൽ മ്യൂസിക് ഇല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരാൾക്ക് പാട്ട് പഠിക്കണമെങ്കിൽ ടെക്നോളജി മസ്റ്റാണ്. കാരണം എന്താ? ശ്രുതിപ്പെട്ടി. ശ്രുതിപ്പെട്ടി കറണ്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. കറണ്ട് എന്ന് പറയുന്നത് ഒരു ടെക്നോളജിയാണല്ലോ. പണ്ട് കാലത്ത് ശ്രുതി ഉപയോഗിച്ച് പാടാനായി ഹാർമോണിയമാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് അത് കറണ്ടിൽ പ്രവർത്തിക്കുന്ന ശ്രുതിപ്പെട്ടികളായി മാറി. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഒരാൾ പാട്ട് കമ്പോസ് ചെയ്തു കഴിഞ്ഞാൽ അതിന് BGM ചെയ്യുക എന്നത് സ്വാഭാവികമാണല്ലോ. അങ്ങനെ ഒരു BGM ചെയ്യണമെങ്കിൽ ടെക്നോളജി വേണം. ടെക്നോളജി മസ്റ്റാണ്. എന്തുകൊണ്ട്? കീബോർഡ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് കീബോർഡ് എന്ന് പറയുന്നത് ഒരു ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് പാട്ട് കമ്പോസ് ചെയ്യണമെങ്കിൽ ടെക്നോളജി ഇല്ലാതെ കമ്പോസ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു പാട്ട് വിതരണം ചെയ്യണമെങ്കിലും ടെക്നോളജി മസ്റ്റാണ്. എന്തുകൊണ്ട്? ഇൻ്റർനെറ്റ്, PC, കമ്പ്യൂട്ടർ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയകൾ, വെബ്സൈറ്റ്, ഇതൊക്കെ ഓരോരോ ടെക്നോളജികളാണ്. ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ പാട്ട് വിതരണം ചെയ്യുമ്പോഴാണ് അനവധി ആൾക്കാരുടെ അടുത്തേക്ക് എത്തുക. അങ്ങനെ അവരത് കേൾക്കുന്നു, നമ്മളെപ്പറ്റി അറിയുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പാട്ടുകൾ മറ്റൊരാളിലേക്ക് എത്തിക്കണമെങ്കിലും ടെക്നോളജി വളരെ അനിവാര്യമാണ്. ടെക്നോളജി ഇത്രയേറെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് മ്യൂസിക് ചെയ്യുന്നതിന് കോസ്റ്റ് കുറയുന്നത്. പണ്ടുകാലത്തെ ഒരു പാട്ട് കമ്പോസിങ്ങിനെ കുറിച്ച് നമ്മൾ ഇവിടെ ആലോചിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമ്പോസ് ചെയ്യുന്നത് സംഗീതത്തിൽ വളരെ ഡെപ്ത്തുള്ള ഒരാളായിരിക്കും. അത് അത്യാവശ്യം പ്രശസ്തിയൊക്കെയുള്ള ഒരാളായിരിക്കും. പണ്ടുകാലത്ത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസ് കുറവായിരുന്നു. എന്തുകൊണ്ടാണ്? പണ്ടുകാലത്ത് മ്യൂസിക് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. പാട്ട് കമ്പോസ് ചെയ്യാൻ ഒരാൾ, അത് പാടാൻ വേറൊരാൾ, എഴുതാൻ വേറൊരാൾ, അതിൻ്റെ സാങ്കേതിക വശങ്ങളെല്ലാം ശരിയാക്കാൻ വേറെ കുറേ പേർ, അങ്ങനെ ഒത്തിരി പേരുടെ അധ്വാന ഫലമാണ് പണ്ടുകാലത്തെ നല്ല നല്ല സിനിമാ ഗാനങ്ങൾ. അതുകൊണ്ട് തന്നെ അതിന് ചെലവ് ഏറെയാണ്. ഇന്നത്തെ കാലത്ത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസ് വളരെ കൂടുതലാണ്. പാടാനും ഈണം നൽകാനും ടെക്നോളജി യൂസ് ചെയ്യാനുമെല്ലാം ഒരൊറ്റയാണ്. അവരെയാണ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസ് എന്ന് പറയുക. എന്തുകൊണ്ടാണ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസ് ഇത്രയധികം വർദ്ധിച്ചു വരുന്നത്? അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ച് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്ന് ലെസ് കോസ്റ്റ്ലിയാണ്. ഒരു കമ്പ്യൂട്ടറും ഒരു മ്യൂസിക് കീബോർഡും ഒരു മൈക്രോഫോണും ഉണ്ടെങ്കിൽ ഇന്ന് ആർക്കും മ്യൂസീഷ്യനാവാം. ഈവൻ മ്യൂസിക്കിനെ കുറിച്ച് ABCD അറിയാത്തവർക്ക് പോലും. എല്ലാ മ്യൂസീഷ്യൻസും ടെക്നോളജിയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ടെക്നോളജിയെക്കുറിച്ചുള്ള ഒരറിവ് അവരുടെ മൈൻഡിൽ എപ്പോഴും കീപ് ചെയ്യണം. എങ്കിലേ ഒരു മ്യൂസീഷ്യന് ഇന്നത്തെ കാലത്ത് നല്ല ഒരു നിലയിലെത്താൻ പറ്റുള്ളൂ. ഈവൻ പാട്ട് പാടുന്ന ആൾ പോലും ടെക്നോളജിയെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അത് അവരെ ഭാവിയിൽ സഹായിക്കാം. ടെക്നോളജിയെക്കുറിച്ച് അറിയാത്ത മ്യൂസീഷ്യൻസ് സങ്കടപ്പെടണ്ട. യൂട്യൂബ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സൗജന്യമായി ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളെല്ലാം തിരഞ്ഞ് കണ്ടുപിടിച്ച് പഠിക്കാവുന്നതാണ്. അങ്ങനെ മ്യൂസിക്കിനെയും ടെക്നോളജിയും ഒരുപോലെ മനസ്സിൽ കൊണ്ടു നടന്ന് നല്ല ഒരു മ്യൂസീഷ്യനാവാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും എന്ന് ഞാൻ ഉറപ്പു തരാം. ഞാൻ ഇതേ വഴിയിലൂടെ പോകുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത്ര ഗ്യാരണ്ടി തരുന്നത്. എന്നാൽ നമുക്ക് നമ്മുടെ അടുത്ത സെഷനിലേക്ക് പോയാലോ. മ്യൂസിക് പ്ലേബാക്ക് ഓൺ മെലോഡിക്ക. Thank you. ഇന്ന് മ്യൂസിക് വിത്ത് ടെക്നോളജി എന്ന ഈ സെഷനിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മ്യൂസിക് ക്രിയേഷൻ തൊട്ട് മ്യൂസിക് ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീ വെബ്സൈറ്റിനെ കുറിച്ചാണ്, ബാൻഡ് ലാബ്. ഫ്രീ ഓൺലൈൻ ഡോ, അതായത് ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ, BGM നമ്മൾക്ക് ഓൺലൈനായി കമ്പോസ് ചെയ്യാം വിത്ത് യൂസിങ് അവർ ടൈപ്പിംഗ് കീബോർഡ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മുടെ ടൈപ്പിംഗ് കീബോർഡ് ഉപയോഗിച്ച് നമുക്കതിൽ BGMs ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വോയിസ് ലാപ്ടോപ്പാണെങ്കിൽ ലാപ്ടോപ്പ് മൈക്ക് ഉപയോഗിച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഇത് മ്യൂസീഷ്യൻസിൻ്റെ തന്നെ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമാണ്. ഇതിൽ നമുക്ക് ലൈവ് ഷോസ് സംഘടിപ്പിക്കാം, മ്യൂസീഷ്യൻസിനെ മീറ്റ് ചെയ്യാം, അതായത് ഫോറിൻ കൺട്രീസിലുള്ള വലിയ വലിയ മ്യൂസീഷ്യൻസിനെ മീറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലോ മറ്റോ ഇതിനെ എംബഡ് ചെയ്യാൻ കഴിയും. അതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സോങ്ങിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം, അങ്ങനെ അവർക്കത് ആസ്വദിക്കാൻ കഴിയും. ഇതെല്ലാം ഫ്രീ ആയി ചെയ്യാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റാണ് ബാൻഡ് ലാബ്. ഇതിനിനി പ്രീമിയം വേർഷനുകളൊന്നും ഇറങ്ങാനില്ല, കാരണം ഈ ഫ്രീ വേർഷൻ തന്നെയാണ് ഇതിൻ്റെ പ്രീമിയം വേർഷൻ. എല്ലാ ടൂൾസും അൺലോക്ഡ് ആണ് ഇതിൽ. സ്മ്യൂള് പോലെ ഒത്തിരി മ്യൂസീഷ്യൻസ് അതിലുണ്ട്. എന്നാൽ സ്മ്യൂള് പോലെ നമുക്ക് നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കരോക്കയോടൊപ്പം പാടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വെബ്സൈറ്റ് അല്ല ബാൻഡ് ലാബ്. നമുക്ക് നമ്മുടേതായ മ്യൂസിക്കുകൾ ക്രിയേറ്റ് ചെയ്ത് സ്ട്രീം ചെയ്യാനുള്ള ഒരു വേദിയാണ് ബാൻഡ് ലാബ്. ബട്ട് സ്മ്യൂള് പോലെ ഒരു മ്യൂസിക് സോഷ്യൽ പ്ലാറ്റ്ഫോം ആണ് ബാൻഡ് ലാബ്. ബാൻഡ് ലാബ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കീബോർഡെല്ലാം വിസിബിൾ ആവും. നിങ്ങൾക്ക് നിങ്ങളുടെ ടച്ച് സ്ക്രീൻ ഉപയോഗിച്ച് BGMs ക്രിയേറ്റ് ചെയ്യാം, ഓൺലൈനായി സ്ട്രീം ചെയ്യാം. അങ്ങനെ അനവധി നിരവധി ഓപ്ഷനുകൾ ബാൻഡ് ലാബ് നമുക്ക് തരുന്നുണ്ട്. PCയിൽ ഉപയോഗിക്കാം, അല്ലെ ഐഫോൺ, ഐപാഡ്, ഇതിലൊക്കെ നമുക്ക് ഈ ബാൻഡ് ലാബ് എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ കഴിയും. സൗണ്ട് ക്ലൗഡിൻ്റെ അതേ സെയിം UI ആണ് ഇതിനുള്ളത്. സൗണ്ട് ക്ലൗഡിൻ്റെ അതേ ഡിസൈനിങ് ആണ് ബാൻഡ് ലാബ് വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ കഴിയുക. നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങളുടേതായ സംഗീതമൊക്കെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ബാൻഡ് ലാബ് സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാൻഡ് ലാബ് യൂസ് ചെയ്ത് നിങ്ങൾ മ്യൂസീഷ്യൻസ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടാലോ, ഷെയർ ചെയ്യുക. പാട്ടുപാടുന്നവർക്കും ഇത് വളരെ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഒരു കാര്യമൊക്കെ അതിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഫോണിൻ്റെ മൈക്രോഫോൺ ഉപയോഗിച്ച് നമ്മൾക്ക് ഗാനമൊക്കെ ഇതിൽ ആലപിക്കാൻ കഴിയും. അപ്പോൾ ബാൻഡ് ലാബ് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. മ്യൂസിക്കും ടെക്നോളജിയും എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കണ്ടന്റുമായി നമുക്ക് വീണ്ടും കാണാം. സോ ദിസ് ഈസ് മീ അലൻ ജോസ് സാൻഡോ സൈനിങ് ഔട്ട്. ബൈ ബൈ.